2022 ഓഗസ്റ്റ് 11 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ ശക്തിപ്പെടുത്തുന്നു, പോലീസിന് കടിഞ്ഞാൺ. പ്രത്യേക ലേഖകൻ MH വിഷ്ണു എഴുതുന്നു, അവസാന ആശ്രയമെന്ന നിലയിൽ പോലീസ് സ്റ്റേഷനുകളിലെത്തുന്ന സാധാരണക്കാരെ തെറിവിളിച്ചും പരാതികൾ അവഗണിച്ചും കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന പോലീസിന് കടിഞ്ഞാണിടാൻ ഉന്നതാധികാര സമിതിയായ സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ ശക്തിപ്പെടുത്താനൊരുങ്ങി സർക്കാർ. കമ്മീഷൻ പുനഃസംഘടിപ്പിച്ച സർക്കാർ 6 മാസത്തിലൊരിക്കൽ കമ്മീഷൻ യോഗം ചേർന്ന് പോലീസിന്റെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അധികാര ദുർവിനിയോഗവും നിയമവിരുദ്ധ നടപടികളുമടക്കം പരിശോധിക്കാനും സേനയുടെ പ്രവർത്തനത്തിന് മാനദണ്ഡം നിശ്ചയിക്കാനുമടക്കം വിപുലമായ അധികാരങ്ങളുള്ളതാണ് കമ്മീഷൻ. പെരുമാറ്റം മാന്യവും മാതൃകാപരവുമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം താക്കീത് നൽകിയിട്ടും കാക്കിയുടെ ബലത്തിലുള്ള കൈക്കരുത്ത് കാട്ടൽ പോലീസ് തുടരുകയാണ്. ഇത് തടഞ്ഞ് കാക്കിപ്പടയ്ക്ക് കടിഞ്ഞാണിടാനാണ് സർക്കാരിന്റെ നീക്കം. ജനങ്ങളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിലും അതിരുവിട്ട നടപടികളുണ്ടായാലും പോലീസിന് സെക്യൂരിറ്റി കമ്മീഷനോട് സമാധാനം പറയേണ്ടിവരും. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം സുരക്ഷാ കമ്മീഷന്റെ ഉപദേശമനുസരിച്ചേ പോലീസിന്റെ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം 2011 കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും ഇതുവരെ നിർജ്ജീവമായിരുന്നു. മാറി വന്ന സർക്കാരുകളൊന്നും സെക്യൂരിറ്റി കമ്മീഷനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ എടുത്തില്ല. അന്നു മുതൽ ഇതുവരെ 3 വട്ടമേ യോഗം ചേർന്നിട്ടുള്ളൂ. ഇതിന് പരിഹാരമെന്നോണം മുൻ DGP ജേക്കബ് പുന്നൂസ്, മുൻ ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ്, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായിരുന്ന മഞ്ചേരി ശ്രീധരൻ നായർ എന്നിവരെ സ്വതന്ത്ര അംഗങ്ങളാക്കി കമ്മീഷൻ പുനഃസംഘടിപ്പിച്ച് വിജ്ഞാപനമിറക്കിയിരിക്കുകയാണ് സർക്കാർ. പോലീസിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ സ്ഥിരമായി യോഗം ചേരണമെന്നാണ് സർക്കാർ നിർദ്ദേശം. പോലീസിന്റെ ക്രമസമാധാന പാലനം, ഭരണനിർവഹണം, മനുഷ്യാവകാശം, നിയമം, സാമൂഹ്യ സേവനം, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കൽ അടക്കം സകല പ്രവർത്തനങ്ങളിലും ഇടപെടാനും തിരുത്തൽ വരുത്താനും അധികാരമുള്ള കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായ വിരമിച്ച ജഡ്ജി, ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 അംഗങ്ങളും ഉണ്ട്. കമ്മീഷന്റെ നിർദ്ദേശങ്ങളനുസരിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. കമ്മീഷൻ ശക്തമാവുന്നതോടെ ലോക്കപ്പ് മർദ്ദനവും അനധികൃത കസ്റ്റഡിയുമടക്കമുള്ള പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനം കുറയുമെന്നാണ് വിലയിരുത്തൽ. പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതും IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതുമെല്ലാം കമ്മീഷന്റെ സമ്മതത്തോടെയാവണമെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ട്. നിയമമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് മേധാവി, ഭരണനിർവഹണത്തിലോ നിയമത്തിലോ അടക്കം പരിചയമുള്ള 3 പേർ എന്നിവരാണ് സെക്യൂരിറ്റി കമ്മീഷനിൽ ഉള്ളത്. പോലീസ് മേധാവിയാണ് കമ്മീഷൻ സെക്രട്ടറി. സെക്യൂരിറ്റി കമ്മീഷനുള്ളത് വമ്പൻ അധികാരങ്ങളാണ്. പ്രധാനപ്പെട്ടത് ഇവ. പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവും നയപരവുമായ മാനദണ്ഡം നിശ്ചയിക്കാം. കുറ്റകൃത്യ നിവാരണത്തിന് നിർദ്ദേശം നൽകാം. പോലീസ് നവീകരണം നിശ്ചയിക്കാം. 1 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി വരും വർഷത്തേക്ക് നിർദ്ദേശങ്ങൾ നൽകാം. സേനയുടെ അംഗബലം കൂട്ടാം. പുതിയ വിഭാഗങ്ങൾ രൂപീകരിക്കാം. കേസുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതും ക്രമസമാധാനം ഭദ്രമാണെന്ന് കാട്ടാൻ കേസുകളുടെ എണ്ണം കുറച്ചു കാട്ടുന്നതും തടയാം. സേനയിലെ മനുഷ്യശേഷി വിനിയോഗം, വിഭവ വിനിയോഗം എന്നിവ തീരുമാനിക്കാം. പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തിന്റെ നിലവാരം നിശ്ചയിക്കാം. ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാം. എന്നാൽ ഈ സെക്യൂരിറ്റി കമ്മീഷന് ചില പോരായ്മകളും ഉണ്ട്. കമ്മീഷന്റെ ഏത് ശുപാർശയും സർക്കാരിന് പൂർണ്ണമായോ ഭാഗികമായോ നിരസിക്കുകയോ രൂപഭേദം വരുത്തുകയോ ചെയ്യാമെന്നതാണ് ആദ്യത്തേത്. ജനങ്ങളിൽ നിന്ന് കമ്മീഷൻ പരാതി സ്വീകരിക്കില്ല. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകളടക്കം പരിഗണിച്ച് പോലീസിനെ വിലയിരുത്താമെന്നത് രണ്ടാമത്തേത്. നോക്കുകുത്തിയാവാനല്ല സുരക്ഷാ കമ്മീഷൻ. ക്രമസമാധാനം, പോലീസ് നവീകരണം, കുറ്റാന്വേഷണം, പർച്ചേസ് അടക്കം പോലീസിന്റെ മുഴുവൻ നടപടികളും വിലയിരുത്തുകയും തിരുത്തുകയും ചെയ്യാൻ അധികാരമുള്ള സ്റ്റേറ്റ് സുരക്ഷാ കമ്മീഷൻ നോക്കുകുത്തിയാവാനുള്ള സമിതി അല്ല. 2011 സംസ്ഥാന പോലീസ് ആക്ടിന്റെ ഭാഗമായി നിലവിൽ വന്ന കമ്മീഷന്റെ ഉപദേശപ്രകാരം മാത്രമേ പോലീസിന്റെ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാവൂ. അതേസമയം സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും ഒഴിവാക്കി വിധിയുടെ അന്തസത്ത നഷ്ടപ്പെടുത്തിയാണ് സംസ്ഥാനം നിയമം ഉണ്ടാക്കിയതെന്ന ആക്ഷേപവും ഉണ്ട്. 1980 ധരംവീർ അധ്യക്ഷനായ നാഷണൽ പോലീസ് കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ടിൽ അമിതമായ രാഷ്ട്രീയ ഇടപെടൽ തടഞ്ഞ് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വഴിയൊരുക്കുന്ന സെക്യൂരിറ്റി കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശയുണ്ടായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നതിനും പോലീസിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും ഈ കമ്മീഷന് അധികാരം നൽകണമെന്നും NPC ശുപാർശ ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർക്ക് പുറമെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഹൈക്കോടതി പ്രതിനിധി എന്നിവരായിരിക്കണം കമ്മീഷൻ അംഗങ്ങളെന്നും നിർദ്ദേശിച്ചു. പോലീസിനെ ഭരണകക്ഷി നിയന്ത്രിക്കരുതെന്ന ഉദ്ദേശമായിരുന്നു ഈ ശുപാർശയ്ക്ക് പിന്നിൽ. കേന്ദ്ര സർക്കാർ ഈ ശുപാർശ പൂഴ്ത്തി. നിർത്തിവച്ചു. 1996 ഉത്തർപ്രദേശിലെ മുൻ DGP പ്രകാശ് സിംഗ് സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2006 ചരിത്രപ്രധാനമായ വിധിയുണ്ടായി. പോലീസ് സേനയുടെ നവീകരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ വിധി അടിസ്ഥാനമാക്കിയത് NPCയുടെ ശുപാർശകളെയായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാരുകൾ സുപ്രീംകോടതി ഉത്തരവ് അവഗണിച്ചു. AK ആന്റണി 2001 പോലീസിന്റെ ജോലിയിൽ ഭരണകക്ഷി MLA ഇടപെടരുതെന്ന് ഉത്തരവിട്ടു. എന്നാൽ സംസ്ഥാന സുരക്ഷാ കമ്മീഷനോ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയോ രൂപീകരിച്ചില്ല. ആന്റണി രൂപീകരിച്ച ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ NPC ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളിൽ നിന്നാണ് 2011 പുതിയ കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. പിന്നീടും സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ ശക്തിപ്പെടുത്താൻ സർക്കാരുകൾ ശ്രമിച്ചില്ല. 2011 നവംബർ 28 മുതൽ 5 വർഷം 2 വട്ടം മാത്രമാണ് കമ്മീഷൻ യോഗം ചേർന്നത്. 1st പിണറായി സർക്കാരിന്റെ കാലത്ത് 1 വട്ടമേ യോഗം ചേർന്നുള്ളൂ.